Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അവിടെ വേറിട്ട് നിൽക്കുന്നില്ല, തന്നിൽ എന്തെങ്കിലും വിശേഷിച്ച് വൈശിഷ്ട്യം, വിശിഷ്ടത, മഹത്വം ഇതൊന്നും കണ്ടെത്തുന്ന അല്ല തത്വജ്ഞാനം. തത്വജ്ഞാനത്തിൽ അതില്ല, കാരണം അവിടെ താൻ എന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ തന്നിൽ മഹത്വത്തെ കാണാൻ പറ്റും, തന്നിന്റെ വിശേഷത വൈശിഷ്ട്യത്തെ എങ്ങനെ കാണാൻ പറ്റും, തന്നിൽ എന്ത് അസാധാരണത്വം കാണാൻ പറ്റും? ഒന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അസുൻ സർവാണി ഭൂതാനി ആത്മീയവാഭൂ, സർവവും താൻ തന്നെ ആയിരിക്കുമ്പോൾ നികൃഷ്ടമായ ഒന്നുണ്ടെങ്കിലല്ലേ അവരുടെ ഉത്കൃഷ്ടത വരത്തുള്ളൂ, പൂജ്യമല്ലാത്ത ഒന്നുണ്ടെങ്കിലല്ലേ അവരുടെ പൂജ്യത വരത്തുള്ളൂ. അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് ഇവിടെ സേതകേതു എന്ന് പറയുന്ന വ്യക്തിയിൽ എന്തെങ്കിലും മഹത്വത്തെ കൂടെ പറയുകയല്ല, നീ സത്താണ്. അത് സർവാത്മകമായിരിക്കുന്ന ആത്മതത്വത്തെ സങ്കോചിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തത്വജ്ഞൻ ഒരിക്കലും അങ്ങനെ കരുതത്തില്ല. എന്താണ്? താൻ ദിവ്യനാണ്, ശ്രേഷ്ഠനാണ്, പൂജ്യനാണ്, മഹാത്മാനാണ്, മഹാത്മാവാണ്, അങ്ങനെ സ്വയം കരുതത്തില്ല. കരുതുന്നുണ്ടെങ്കിൽ അവിടെ തത്വജ്ഞാനമില്ല, മറ്റെന്തോ ജ്ഞാനമുണ്ട്. അതിന്റെ ആവശ്യമില്ല. അത് ഇതുപോലെയാണ് ദേശാധിപതിയെ ഗ്രാമാധ്യക്ഷൻ എന്ന് പറയും പോലെ സർവാത്മാവായിരിക്കുന്ന തന്നെ ഈ ശരീരത്തിനോട് പരിമിതപ്പെടുത്തി ഈ ശരീരത്തിൽ ഇരിക്കുന്ന എന്തോ ഒരു ദിവ്യമായ സാധനം എന്ന് കരുതുന്നത് അല്ല തത്വജ്ഞാനം. എന്നുവെച്ചാൽ അന്യാഗതിരിഹ സദാത്മത്വ ഉപദേശ എന്ന് പറയുന്നത് ഇവിടെ സദാത്മഭാവമാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. ആ തത്ത് സർവസൃഷ്ടിക്കും ഹേതുവായിരിക്കുന്നതാണ്, ആ തത്ത് സർവസൃഷ്ടി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതിനെ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം നേരിട്ട് പറഞ്ഞു നീ സത്താണ്, ഇതിൽ ഇനി എന്താ വേറെ വ്യാഖ്യാനിക്കാൻ? സ്പഷ്ടമാണ് ത്വം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം, സത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ആദ്യം ഇത് മനസ്സിലാകാമെന്നുള്ള ആർക്കും വേറെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. നീ സത്താണ് ഇങ്ങനല്ലാതെ ഇതിനൊരർത്ഥം ഇല്ല. എന്നാ അന്യാഗതി, നിങ്ങൾ ഇനി ഏതെല്ലാം ചിന്തിച്ചിട്ട് ഇതിനെ വേറെ ഏതെല്ലാം തരത്തിൽ മാറ്റാനോ മറിക്കാനോ ശ്രമിച്ചാലും ശരി, ഇതിന്റെ നേരർത്ഥം, നേരിട്ടുള്ള അർത്ഥം ഇതാണ്. സദാത്മത്വ ഉപദേശ അത് തന്നെ ഉപദേശിക്കുന്നു. സദാത്മ സത്സ്വരൂപം, കേവലം ഞാൻ സത്താണ് എന്ന് മാത്രം ധരിക്കാതിരിക്കാൻ വേണ്ടി ആദ്യമുതലേ തുടങ്ങി എന്താണ് തദ്ദേവ സൗമ്യ ഇതമന്ത്ര ആ സത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നു. സർവകാരണമായിരിക്കുന്ന സത്, സർവാത്മാവായിരിക്കുന്ന സത്, അത് ബോധിക്കാത്തിടത്തോളം കാലമേ ഇവിടെ മിഥ്യ എന്ന് പറയുന്നതിന് അർത്ഥം, മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിനോടർത്ഥം ബോധിച്ചില്ലെങ്കിൽ ശരിയാണ്. സാധാരണ പറയാറുണ്ടല്ലോ പലയിടത്തും, ഞാനീ ഈ പ്രപഞ്ചത്തെ ഒരു മരീചിക പോലെ കാണുന്നു, മിഥ്യയായി കാണുന്നു എന്നൊക്കെ പറയാറുണ്ടാവും. അതിനർത്ഥമൊന്നുമില്ല. അതിന്റെ അർത്ഥം നമ്മൾ ധരിക്കുന്ന പോലെ ഞാനീ സത്യമായ ആത്മാവിനെയും മിഥ്യയായ ജഗത്തിനെയും രണ്ടെണ്ണം കാണുന്നു എന്നല്ല, അങ്ങനെ തോന്നിപ്പോകും. അതല്ലേ ഇവിടെ പറയുന്ന അദ്വൈത ജ്ഞാൻ. അങ്ങനെ രണ്ടനുഭവമുള്ള ജ്ഞാനിയല്ല, ഒരനുഭവമുള്ള ജ്ഞാനി. സത്യദാനന്ദ അനുഭവം അതൊന്നേ ഉള്ളൂ. അതിൽ നിന്ന് വേറിട്ട് അനുഭവമുള്ളവരോട് പറയുകയാണ് നിന്റെ ആ അനുഭവം, വേറിട്ടുള്ള അനുഭവം, അവിടെയാണ് മിഥ്യാത്വം. അജ്ഞന്റെ അനുഭവത്തിലാണ് മിഥ്യാത്വം, തന്റെ അനുഭവത്തിൽ. തന്റെ അനുഭവത്തിൽ സത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാന്യാഗതി എന്ന വേറെ തരത്തിൽ ഇതിനെ മാറ്റാനും മറിക്കാനും ഒന്നും സാധ്യമല്ല. ശ്രുതിയെ സദാത്മത്വം ഉപദേശ സദാത്മത്വത്തെ ഉപദേശിച്ചിരിക്കുന്നു. ഇവിടെ എല്ലായിടത്തും ശ്രുതിയിലും ഭാഷയിലും ഈ സദാത്മത്വം എന്നുള്ളതിനാണ് ആവർത്തിക്കുന്നത്. തത്വമസിയുടെ അർത്ഥമായിട്ട് സദാത്മ മറ്റൊരു ശബ്ദം പോലും പ്രയോഗിച്ചിട്ടില്ല. ബ്രഹ്മമെന്നോ ഈശ്വരനെന്നോ ഒന്നും പറയുന്നില്ല. ലേഖനങ്ങളിലെല്ലാം പറയുന്നുണ്ട്. അർത്ഥ അന്തരഭൂത എന്ന സംഭവതി വേറെ ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥം, ഈ സർവാത്മഭാവം അല്ലാതെ ഇതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അർത്ഥത്തെ അംഗീകരിക്കാൻ പാടില്ല. പക്ഷെ ഓരോരുത്തരെന്താ ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിക്കുന്നു, ശിഷ്യന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് ബ്രഹ്മമാവണം, അല്ലെങ്കിൽ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാവണം. തന്റെ ആഗ്രഹവും തന്റെ ഇച്ഛയും തന്റെ അറിവും തന്റെ പ്രവൃത്തി എല്ലാം കേവലം വ്യക്തിനിഷ്ഠമാണ്. ഇവിടെ അതിനെയൊക്കെ നിഷേധിക്കുകയാണ്. നിഷേധിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സദാത്മ സർവാത്മഭാവത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് അതും ശരിയല്ല. ഇതിന് ഈ സർവാത്മഭാവം എന്ന് ഇവിടെ പറയുന്നു, തത്വമസിനി സത്താണ് എന്ന് പറയുന്നത് ഇതൊരു അനുഭവമാണോ, തത്വ അനുഭവമാണോ, അതോ കേവലം ഒരു അറിവാണോ? കേവല അറിവും തത്വ അനുഭവം തമ്മിൽ വ്യത്യാസമുണ്ട്. കേവല അറിവെന്ന് പറയുമ്പോൾ ഇത് പുസ്തകമാണെന്നറിയുന്നു, ഇത് മേശയാണെന്നറിയുന്നു, ഭൂമിയാണെന്നറിയുന്നു, ചന്ദ്രനാണെന്നറിയുന്നു, ഇതാണ് കേവല അറിവ് എന്ന് പറയുന്നത്. ഏത് വസ്തുവിനെ സംബന്ധിച്ചും കേവലമായ അറിവുണ്ടാകാം, ആത്മാവിനെ സംബന്ധിച്ചും ഉണ്ടാകാം. ആത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, സയൻസും കണക്കും ഒക്കെ പഠിക്കുന്നു, പുസ്തകം വായിച്ച് മനസ്സിലാകുന്നു, അതിനെക്കുറിച്ചൊരു അറിവുണ്ടാകും. എന്താണ് സത്താണ്, നശിക്കാത്തതാണ്. പുസ്തകത്തെ കുറിച്ചറിയുന്നു, ഇത് നശിക്കുന്നതാണ്. ആത്മാവിനെ കുറിച്ചറിയുന്നത് നശിക്കാത്തതാണ്. ഇത് രണ്ടും അറിവാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ അറിവ് എപ്പോഴും നീക്കുന്നില്ല. പുസ്തകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് നശിക്കുന്നതാണെന്ന് അറിയുന്നു, ചിന്തിക്കാതിരിക്കുമ്പോൾ അറിവില്ല. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിയുന്നു എന്താണ്, അത് നശിക്കാത്തതാണ്. ചിന്തിക്കാതിരുന്നാലും അറിവുമില്ല, വന്നുപോകുന്ന അറിവ്. ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ്, ചിന്തിക്കാതിരിക്കുമ്പോൾ ഇല്ലാത്ത അറിവ്. സാധാരണ എല്ലാ അറിവുകളും അങ്ങനെയാണ്, തത്കാലത്തേക്ക് വരുന്നു, പോകുന്നു. പുതിയത് പുതിയൊരു അറിവ് വരുമ്പോൾ പഴയ അറിവ് പോകുന്നു. രണ്ടറിവിനും കൂടെ നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഒന്ന് മാറി മാറിക്കിടക്കുന്നു അടുത്ത. പിന്നെ പുതിയ അറിവ് വരുന്നു, പഴയ അറിവ് പോകുന്നു. അതുപോലെ പഠിക്കുന്നു നമ്മളെന്താ പറയുന്നത്, നമ്മൾ ശാസ്ത്രം പഠിക്കുന്നു. എന്താ പറയുന്നത്, ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആത്മാവ് അനാത്മാവ് ഒരുപാട് വിഷയങ്ങൾ ബുദ്ധിയിൽ സംഭരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നതിനുള്ള ഒരു വിഷയത്തെ ഇവിടെ ബോധിപ്പിക്കാമോ? നനു സദസ്മീതി ബുദ്ധി മാത്രം ഇഹ കർത്തവ്യതയാ ചോദ്യത. ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ വളരെ പണിപ്പെട്ട്. കർത്തവ്യമാണ് ഉണ്ടാക്കിയെടുക്കേണ്ട അറിവാണ്, പഠിച്ചെടുക്കുന്ന അറിവാണ്. എന്ത് അറിവ്? സദസ്മി, ഞാൻ സത്താണ്. അങ്ങനെ ഒരു അറിവ് ഇരുന്നിട്ട് എന്താ പ്രയോജനം? മറ്ററിവ് പോലെയുള്ളൂ, ആ അറിവ് നശിച്ചു പോകുന്നതാണ്. അത് ഈ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ പഠനം, യത്നം, പരിശ്രമം എല്ലാം. ഈ സത്താണ് ഒരറിവുണ്ടാകുന്നത്. അല്പം കഴിഞ്ഞ് ഓർമ്മ വരുന്നു, ഞാൻ ഇന്നാരാണ്, രാമനാണ്, കൃഷ്ണനാണ്, പുരുഷനാണ്, സ്ത്രീയാണ്. അവിടെ മറ്റേ അറിവുണ്ടോ? സത്താണെന്നുള്ള അറിവുണ്ടോ? ഇല്ല. അറിവിനനുസരിച്ചുള്ള പ്രവൃത്തി ഉണ്ടോ? ഇല്ല. ആ പ്രവൃത്തി അറിവിനനുസരിച്ചുള്ള വികാര വിചാരങ്ങളും എല്ലാം ഉണ്ടോ? ഇല്ല. പ്രതീക്ഷണം അന്ധകരണത്തിൽ മാറി മാറി മറയുന്ന അറിവിലൊരു അറിവാണ് ഞാൻ സത്താണെന്നുള്ള അറിവ്. അങ്ങനെ ഒരു അറിവാണ് അവിടെ നിർദ്ദേശിക്കുന്നത്. ഇതും വൈദികമായ കർമ്മങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടതാണ്. ആ രീതിയിലാണ് ഭാഷകാരൻ വൈദിക കർമ്മങ്ങൾ ചില ചെയ്യുന്നിടത്ത് ഇങ്ങനെ ചില അറിവുകളുടെയൊക്കെ ആവശ്യമുണ്ട്. ഇതിനെ ഇങ്ങനെ ഒരറിവ് നിനക്ക് ഉണ്ടാകുക. യൂപത്തെ നീ ആദിത്യനാണെന്നറിയുക എന്നെല്ലാം പറയുന്ന പോലെ, അങ്ങനെ ഒരു അറിവിനെ കർത്തവ്യതയാ ചോദ്യതയെ ഇവിടെ വിധിക്കുന്നു. നീ സത്താണെന്നറിയണം. അങ്ങനെ അറിയാം, പക്ഷെ ആ അറിവുകൊണ്ട് കൃതാർത്ഥത ഉണ്ടാവും. നഷ്ടപ്പെടുന്ന ഒന്നുകൊണ്ട് അങ്ങനെ കൃതാർത്ഥത ഉണ്ടാവും. ഏന അശ്രദ്ധം ശ്രദ്ധം ഭൂതി, ഏന മതം മതം, ഇതെല്ലാം സംഭവിക്കുന്നില്ല. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാ അതാണോ? അല്ല. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അജ്ഞാതം സദസി ജ്ഞാപ്യതേ. ഇവിടെ ബുദ്ധിയിൽ ഒരു അറിവിനെ കൂടി സമ്പാദിക്കാൻ പറയുകയല്ല, മറിച്ച് എന്താണ്, തന്നെ സംബന്ധിച്ച് ഒരു അറിവില്ലായ്മ ഉണ്ടായിരുന്നു. ആ അറിവില്ലായ്മയെ നീക്കാൻ ആവശ്യപ്പെടുക. സദസ്മി അജ്ഞാതം സദസി ജ്ഞാപ്യത, അതാണ്. ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു, ഇങ്ങനെയാണ് എന്നാണ് മറുപടി പറയുന്നത്. രണ്ടും രണ്ടാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് പുസ്തകമാണ് എന്നറിയുന്നു. ഇത് പുസ്തകമാണെന്നറിയണമെങ്കിൽ ഇത് ആ അറിവിന് മുമ്പിൽ ഒരു വിഷയമായാലേ പറ്റൂ ഇതിനെ പുസ്തകം എന്നറിയാം. അറിയുന്നവൻ സ്വയം പുസ്തകമാണെങ്കിൽ ഇത് പുസ്തകമെന്ന് അവനെ അറിയാൻ പറ്റൂ. ഈ അറിവ് ഉണ്ടാകും ഉണ്ടാകത്തില്ല. അത് പറയുന്നു ഇതന്തയാ ഗ്രഹിക്കുന്നു, ഇതായിട്ട് ഗ്രഹിക്കുന്നു. ഈ ശരീരാദികളിൽ അഭിമാനമുള്ള ഒരുവൻ ശരീരത്തിൽ അഭിമാനിച്ചിരിക്കുമ്പോ ഗ്രഹിക്കണം അവന്റെ ബുദ്ധി, ഞാൻ ആത്മാവാണ്, ഞാൻ സത്താണെന്ന് ഗ്രഹിച്ചാൽ എന്തിനായിരിക്കും ഗ്രഹിക്കുന്നത്? ഇത് പുസ്തകമാണെന്ന് അറിഞ്ഞതുപോലെയുള്ള ഒരു അറിവേ ആവശ്യം. എന്തുകൊണ്ട്? അവിടെ ഞാൻ എന്നുള്ളതുകൊണ്ട് അവൻ ഗ്രഹിക്കുന്ന ഈ സംഘാതത്തെയാണ് ശരീര സംഘാതം. മനസ്സും കർണങ്ങളും എല്ലാം ചേർന്ന് ഇതിനെയാണ് ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ, ഈ പിണ്ഡം, ഇത് സത്താണ് എന്നറിയും. അതുകൊണ്ട് വിശേഷതയൊന്നുമില്ല. കാരണം ഈ നശിച്ചു പോകുന്ന ഈ പിണ്ഡം, ഇതിനെ സത്തം നിറഞ്ഞിട്ട് എന്താ വിശേഷത? അത് സത്യവുമായിട്ട് നിരക്കുന്ന കാര്യം. അതിനെ തന്നെ പറയുന്നത് ശരീരാത്മബുദ്ധി, ശരീരത്തിലുള്ള ആത്മബുദ്ധി. അതേ ശരീരത്തിന് വേറൊരു പേരിട്ട് സത്തെന്നോ ആത്മാവെന്നോ ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ചൈതന്യമെന്നോ ഒക്കെ പേര് മാറ്റിയിട്ടെന്നേ ഉള്ളൂ. വിശേഷിക്ക് അതൊന്നും സംഭവിച്ചില്ല. അതാണ് ബുദ്ധിനിഷ്ഠമായ അറിവ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നു. അത്തരൊരു അറിവല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ജ്ഞാതം സദസി ബോധിപ്പിക്കുക. ഇവിടെ ഇപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അറിവിന്റെ വിഷയങ്ങളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ പെടുന്ന ഒരു അറിവല്ല സത്താണെന്നുള്ള അറിവ്. ഞാൻ എന്നെ സത്താണെന്ന് അറിയുകയാണെങ്കിൽ അത് അതിന്റെ കൂട്ടത്തിൽ പെടും. എന്തുകൊണ്ട്? ഞാനാകുന്ന വിഷയത്തെ ഞാൻ സത്തായി അറിയുന്നു. ഇത്രയോ ആ ബുദ്ധിയിൽ അങ്ങനെ ഒരു അറിവുണ്ടായി ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അജ്ഞനായ ഒരുവനോട് പറയുന്നത് നീ ബ്രഹ്മമാണ്, എന്താ വിശേഷിച്ചു? അവൻ ഇതുവരെ തന്നെ രാമം എന്ന് ഒരു പേരുകൊണ്ട് അറിഞ്ഞിരുന്നു, ഇപ്പോ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു പേരുകൊണ്ട് അറിയുന്നു. നാമത്തിൽ മാറ്റം വന്നതേ ഉള്ളൂ, അവന്റെ അറിവിലൊരു മാറ്റവും ഇല്ല. അജ്ഞാതമായിരുന്ന എന്താണോ അതവന് വെളിപ്പെട്ടില്ല. അവനിൽ എന്താണോ അജ്ഞാന സംശയ വിപര്യ രൂപത്തിൽ തടസ്സങ്ങളായിരുന്നത്, അവന്റെ സ്വരൂപം പ്രകാശിക്കുന്നതിന് ആ തടസ്സം മാറില്ല. അത് ഈ ശരീരത്തിൽ ഞാനെന്നറിയുന്നത് കൊണ്ട് മാറാത്തതുപോലെ ഈ പിണ്ഡത്തെ സത്വം നിറഞ്ഞാലും മാറത്തില്ല. അവിടെ അജ്ഞാതമായ ഒന്നിനെ ജ്ഞാപിപ്പിക്കുന്നില്ല. ഏതൊന്നിനെ സംബന്ധിച്ചാണോ അജ്ഞാനം ഉണ്ടായിരുന്നത് ആ അജ്ഞാനം മാറുന്നില്ല അറിവുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനത്തിന് പരോക്ഷം അപരോക്ഷം എന്നെല്ലാം പറഞ്ഞ് വേർപിരിക്കുന്നത്, രണ്ടായി തിരിക്കുന്നു. അതുകൊണ്ടിവിടെ എന്താണ് അജ്ഞാതമായതിനെ അത് ജ്ഞാപിപ്പിക്കാത്തിടത്തോളം കാലം എന്ന് വെച്ചാൽ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കാത്തിടത്തോളം കാലമുണ്ട്. എന്തിനെ സംബന്ധിച്ചുള്ള തന്നെ സംബന്ധിച്ചുള്ള താൻ ഈ പിണ്ഡമാണെന്ന് അറിയുന്നതാണ് അജ്ഞാനം. താൻ സത്താണെന്ന് പറഞ്ഞാലും ആ അജ്ഞാനം നിവർത്തിച്ചില്ലെങ്കിൽ അതുകൊണ്ട് കാര്യം അജ്ഞാതത്തെ ജ്ഞാപ്യമാക്കുന്നു, അജ്ഞാന നിവൃത്തി സംഭവിക്കുന്നില്ല. എപ്പോഴാ അജ്ഞാന നിവൃത്തി സംഭവിക്കുന്നു? ഞാൻ സത്താണെന്ന് അറിഞ്ഞിട്ട് അജ്ഞാന നിവൃത്തി സംഭവിച്ചില്ലെങ്കിൽ സത്താണെന്ന് അറിഞ്ഞിട്ടും അജ്ഞാന നിവൃത്തി സംഭവിച്ചില്ലല്ലോ. ഇനി എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? എന്തിനെയാണ് സത്വം എന്ന് അറിഞ്ഞത്? വിഷയത്തെ, ബുദ്ധിയുടെ വിഷയമായിരിക്കുന്ന പിണ്ഡത്തെയാണ് സത്വം നടക്കുന്നത്. ശ്രുതി എന്താണ് ബോധിപ്പിക്കുന്നത്? സ്വരൂപത്തെയാണ് സത്വം ബോധിപ്പിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഞാൻ സ്വരൂപത്തെ തന്നെ സത്വം നിറഞ്ഞു, അത് കേവലം ഒരു അവകാശവാദമാണ്. എന്തുകൊണ്ട് പറയുന്നു എന്നിട്ടും അജ്ഞാന നിവൃത്തി സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു? അപ്പോൾ സ്വരൂപത്തെ അല്ല ഗ്രഹിച്ചത്, സത്വന സ്വരൂപമായിട്ടല്ല ഗ്രഹിച്ചത്. സത്വന സ്വരൂപമായി ഗ്രഹിക്കുമ്പോൾ അവിടെ അജ്ഞാന നിവൃത്തി സംഭവിക്കും, അതാണ് എൻ്റെ അടയാളം. ഒരു ചോദ്യം എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്നൊരു ചോദ്യം, ആ ചോദ്യം ഉണ്ടെങ്കിൽ സത്വന സ്വരൂപമായിട്ടല്ല ഗ്രഹിച്ചത്, പിണ്ഡമായിട്ടാണ് ഗ്രഹിച്ചത്. ആ സത്തിനെ അങ്ങനെ ഗ്രഹിക്കാൻ പറ്റും, അതാണല്ലോ ഇവിടെ ബോധിപ്പിക്കുന്നത്. സദാ തീ ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്തിനത് ബോധിപ്പിക്കണം? ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ബോധിപ്പിക്കുന്നത്. അത് അഗ്രാഹ്യമൊന്നും പറയുന്നുണ്ടല്ലോ, പിന്നെ വീണ്ടും അതിനെ ഗ്രഹിക്കാനും പറയും. അതെങ്ങനെ സംഭവിക്കും? അവിടെ ഗ്രഹണം എന്ന് പറഞ്ഞ ഇവിടെ പറഞ്ഞ എന്താണ്? അജ്ഞാന നിവൃത്തിയാണ് ആഗ്രഹം, ആരോപ നിവൃത്തിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അതിനെ നിങ്ങളുടെ അറിവിന് വിഷയമാക്കുകയല്ല, അതിനെ അറിവിന് വിഷയമാക്കി ഗ്രഹിക്കണമെന്ന് വെച്ചാൽ അജ്ഞാനം നിവർത്തിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത് അജ്ഞാത സദസ്ഥിതി ജ്ഞാപ്യതേ. അവിടെയാണ് അതിന്റെ മർമ്മഭാഗം എന്ന് പറയുന്നത്. ഈ ഉപദേശം അജ്ഞാന നിവൃത്തിക്ക് ഉതകണം എന്ന് താല്പര്യം. അത് കൃത്രിമമായ ജ്ഞാനം കൊണ്ടത് സാധ്യമാകത്തില്ല. അത് കേവലം ബുദ്ധിനിഷ്ഠമായ ഒരു അറിവല്ല. നിന്ന് അസ്മിൻ പക്ഷേപി അശ്രുതം ശ്രുതം ഭവതി ഇത്യാദി അനുപന്നം അശ്രുതം ശ്രുതം ഭവതി, ഇതൊന്നും ശരിയാകത്തില്ല. എങ്ങനെ കേവലം ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞു അവിടെ അശ്രുതമായ ശ്രുതമാകുന്നൊന്നുമില്ല. അറിയുന്നു അത്രമാത്രം, വിശേഷിച്ച് ഫലമൊന്നും കാണുന്നില്ല. ന സദസ്മിതി ബുദ്ധിവിദേഹി സ്തുത്യർത്ഥത്വ. അതുകൊണ്ട് സദസ്മി ത്വം സദസി എന്ന് പറയുന്നത് കേവലം സ്തുതിയാണ് എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. ന സിദ്ധാന്തം പറയുന്നു ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവതേ വചനം ഇത്യുപദേശ. അവിടെ പറയുന്നുണ്ടല്ലോ തത്വമസി എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറഞ്ഞാൽ ഇതിനെ ബോധിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിലേ ഇത് ബോധിക്കത്തുള്ളൂ, എന്നാലേ ഇത് ബോധിക്കാൻ പറ്റൂ. അവിടെ ആചാര്യന് പ്രാധാന്യമുണ്ട്, ഗുരുവിന് പ്രാധാന്യമുണ്ട്. എന്താ ഗുരുവിന്റെ പ്രാധാന്യം? കാരണം വേദാധ്യയനത്തിൽ തന്നെ ഇത് കേട്ട കാര്യമാണ് തത്വമസി. അവിടെ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് സദസി സദസ്മി ഞാൻ സദസ്മി. പക്ഷെ വിശേഷിച്ചെന്ന് സംഭവിക്കുന്നു എന്നുവെച്ചാൽ ആ അറിവ് അജ്ഞാനാദി ദോഷങ്ങളെ നീക്കിയില്ല. ഈ അറിവുണ്ടായി ആ ദോഷങ്ങൾ നീക്കിയതല്ല. അപ്പൊ ആ അറിവിനെ അജ്ഞാനാദി ദോഷങ്ങളെ മാറത്തക്ക രീതിയിൽ അറിവിനെ തെളിയിച്ചു കൊടുക്കുന്നതാണ് ആചാര്യ ഗുരു. അതാണ് ചെയ്യുന്നത്. ശ്രവണ മനന നിധ്യാസനങ്ങൾ അത് ഗുരുവിന്റെ സഹായം കൂടെ സാധ്യമാണ്. വേദാധ്യയനം എന്ന് പറയുമ്പം കേട്ടു, ഒരാൾ ചൊല്ലിക്കൊടുത്തു, അവിടെ ഒരു ഗുരുവുണ്ട്, അർത്ഥസിദ്ധമാണ്. വേദം ഗുരുവിൽ കൂടിയല്ല കേൾക്കാൻ പറ്റത്തില്ല, ഒരാൾ ചൊല്ലിക്കൊടുക്കണോ. പക്ഷെ ശ്രവണ മനന നിധ്യാസനങ്ങളൊന്നും കൂടെ ഉണ്ട്, ഇവിടെ തത്വവിചാരം സംഭവിച്ചില്ല. ബുദ്ധി ഉറയ്ക്കുന്ന മുമ്പ് തന്നെ കേട്ട തത്വമസി മനസ്സിൽ പറഞ്ഞു, അതുകൊണ്ട് വിശേഷിച്ചൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഗുരുവിന് ഒരു ജോലിയുണ്ട്. എന്താണോ ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ ആ ജീവനെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് പറഞ്ഞു ആചാര്യവാൻ. അതാണ് അവിടെയാണ് ആചാര്യന്റെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കേവലം ഒരു ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആചാര്യന്റെ ആവശ്യം. അവിടെ എന്ന് വെച്ചാൽ ശ്രവണ മനനങ്ങളുടെ ആവശ്യം. ശ്രുതി പറഞ്ഞു സത്യ നീ സത്താണ്, അവന് ധരിച്ചു ഞാൻ സത്താണ്. എന്താ വിശേഷിച്ച എന്തെങ്കിലും സംഭവിച്ചത്? അജ്ഞാന സംശയങ്ങൾ അവിടെ മാറിയില്ല. അജ്ഞാന സംശയ വിപര്യങ്ങളെ മാറ്റത്തക്ക രീതിയിൽ ശ്രവണ മനന നിധ്യാസനത്തിൽ എത്തിച്ചേർന്നു. അത് ആചാര്യന്റെ സഹായത്താലേ പറ്റും. ആവർത്തി അതിന്റെ ആവർത്തി കൊണ്ടേ സാധ്യമാണ്. കേവല ഉപദേശം കൊണ്ടേ സാധ്യമാണ്. കേവല ഉപദേശം എന്ന് വെച്ചാൽ ശ്രവണാദികൾ ഇല്ലാതെയുള്ള ഉപദേശം. ഇത് ആ നിലയിൽ എത്തിയ ഒരു കുറിച്ച് പറയുകയാണ്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഗുരു എന്ന് പറഞ്ഞാൽ ശ്രവണ മനന നിധ്യാസനങ്ങൾക്ക് മാത്രം സഹായിക്കുന്ന ആളാണോ? അതല്ല. ഇവിടെ വേദാധ്യയനം ചെയ്ത് തത്വമസി എന്ന് പറയുന്നതിന്റെ ശരിയായ അർത്ഥത്തെ ഗ്രഹിക്കാൻ പാകമായ ഒരു കാര്യം പറയാം. അതിന് പിന്നെ ആവശ്യം എന്താണ്? ഇതിനെ സംബന്ധിച്ചുള്ള ശ്രവണ മനനങ്ങൾ, ശ്രുതി അർത്ഥത്തെ സംബന്ധിച്ചുള്ള ശ്രവണ മനനങ്ങളാണ് ആവശ്യം. അതിന് ഒരാചാര്യനില്ലാതെ സംശയവാദികളെ നിരാകരിക്കുന്നതിന്, അജ്ഞാനത്തെ നിരാകരിക്കുന്നതിന്, ഭ്രമത്തെ മാറ്റുന്ന ശ്രവണാദി സാധന കൂടാതെ എങ്ങനെയത് സംഭവിക്കും? ആ സാധനയ്ക്ക് ആചാര്യൻ കൂടാതെ എങ്ങനെ സംഭവിക്കും? ശരിയായി ബോധിപ്പിക്കാതെ ശരിയായിട്ട് എങ്ങനെ ബോധിക്കും? ശരിയായി ബോധിപ്പിച്ചാലും ശരിക്ക് ബോധിക്കാൻ പ്രയാസമാണെങ്കിലും ശരിയായി ബോധിപ്പിക്കാതെ അതെങ്ങനെ സംഭവിക്കും? അതുകൊണ്ടിവിടെ ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കേവലം ഒരു ജ്ഞാനമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംശയാദികൾ നമ്മളെ മാറ്റുന്ന ജ്ഞാനം അതാണ്. അതാണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത്. അതും പറയുന്നു, തസ്യ താവദേവ ചിരമിതി ഉപദേശ. അതും പറയുന്നു, അത് കഴിഞ്ഞ അവനൊരു മുക്തിയുണ്ട്. തത്സമ്പത്തി, അതിനെ കുറിച്ചും പറയുന്നു. ആ തത്സമ്പത്തിയുടെ വിശേഷ പ്രത്യേകത ഭാഷകാരൻ പറഞ്ഞു, പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത തത്സമ്പത്തി. അങ്ങനെ ഒരു വിശേഷകാര്യം സംഭവിക്കണമെങ്കിലും ഒരു കേവല ജ്ഞാനം കൊണ്ടല്ല. തത്വമസിന്ന് വേദാധ്യയനം ചെയ്തു, തത്വമസിന്ന് കേട്ടു, സദസ്മിന്ന് ഗ്രഹിച്ചു, അവൻ മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, ഇതൊക്കെ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വീണ്ടും ജനിക്കാത്ത മരണം, അതിനാണ് ഇവിടെ തത്സമ്പത്തി എന്ന് പറഞ്ഞത്. മരണം തന്നെ മോക്ഷം എന്ന് പറഞ്ഞാലും സമാധി എന്ന് പറഞ്ഞാലും മരണമെന്ന് പറഞ്ഞാലും ഇവിടെ അർത്ഥ വ്യത്യാസമൊന്നും ഈ സന്ദർഭത്തിൽ ആലങ്കാരികമായ ഭാഷാപ്രയോഗങ്ങളെന്നേ ഉള്ളൂ. താല്പര്യം വന്നതിന് തത്സമ്പത്തി, അതിനുശേഷം വീണ്ടും ജനിക്കാതിരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അത് ഈ കേവല ജ്ഞാനം കൊണ്ടുപോലെ സംശയാദികൾ മാറുന്ന ജ്ഞാനം കൊണ്ട് തന്നെ വേണം, സംശയാദികളെ ഇല്ലാതാക്കുന്ന ജ്ഞാനം കൊണ്ട്. അങ്ങനെ ഒരു ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ കേവല ജ്ഞാനമല്ല എന്നാണ്.